ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഇന്ന് സമാപനം. കിരീടമുറപ്പിച്ച് മലപ്പുറം ജില്ല. ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ ദിനം. ജി ടി ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിന്റെ വനിതാ കോമ്പൌണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖവെന്നതിന് സ്വർണം. വാർത്തകൾ വിശദമായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നൈജീരിയൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ബ്രസീലിലെത്തിയത്. G20 ഉച്ചകോടിയിൽ വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾ പ്രധാനമന്ത്രി അവതരിപ്പിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തുന്ന രാഷ്ട്രതലവന്മാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ മൂന്നാം പാദത്തിൽ ശ്രീ മോദി ഗയാനയിലെത്തും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ ആരംഭം മുതലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. വൈകിട്ട് നഗരത്തിലെ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് സമാപനം നടക്കുക. LDF സ്ഥാനാർത്ഥി പി സരിൻ ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്നും, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒലവക്കോട് നിന്നും യാത്ര ആരംഭിക്കും. മേലാമുറിയിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണം തുടക്കം കുറിക്കുക. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കണക്കിലെടുത്ത് വൈകിട്ട് 4 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സർവീസ് ജീവനക്കാർക്കുള്ള വോട്ടിംഗ് ഇന്ന് അവസാനിക്കും. പാലക്കാട് RDO ക്വാർട്ടേഴ്സിലാണ് വോട്ടിംഗ് നടക്കുന്നത്. നേരത്തെ അനുമതി ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് LDF കളക്ടറേറ്റ് മാർച്ച് നടത്തി. നേതാക്കൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ പാലക്കാട് ജില്ലാ കളക്ടറെ കണ്ട് ഇത് സംബന്ധിച്ച് പരാതികൾ നൽകി. പാലക്കാടിന് പുറമെ മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ളവരുടെ പേര് പാലക്കാട്ടെ പട്ടികയിൽ നിലനിർത്തുമെന്നും ഇവരുടെ മറ്റു മണ്ഡലത്തിലെ വോട്ട് ഒഴിവാക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഇന്ന് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
ഏതാനും മത്സരങ്ങളുടെ ഫലം മാത്രമേ ഇനി അറിയാനുള്ളൂ. മലപ്പുറം ജില്ല ഏതാണ്ട് കിരീടം ഉറപ്പിച്ച നിലയിലാണ്. പോയിന്റ് നിലയിൽ അധികം വ്യത്യാസമില്ലാതെ കണ്ണൂർ 2 സ്ഥാനത്തും കോഴിക്കോട് 3 സ്ഥാനത്തുമുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും അവതരിപ്പിച്ച കൌമാര പ്രതിഭകൾ ശ്രദ്ധേയരായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സൃഷ്ടികൾ വാങ്ങാൻ ആവശ്യക്കാരുമുണ്ട്. മത്സരത്തിനായി വിവിധ ജില്ലകളിൽ എത്തുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ആലപ്പുഴ ജില്ലയിലെ കായൽ കടലോര വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് മടങ്ങുന്നത്.
മണിപ്പൂരിൽ വീണ്ടും സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് വിശദമായ യോഗം ചേരും. ഇന്നലെ സുരക്ഷാ സ്ഥിതിഗതികൾ ശ്രീ ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തിരുന്നു. മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ സേനയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ ദിനം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ, അക്രമം, കുട്ടികളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയവ തടയുന്നതിനുള്ള ദിനമായി എല്ലാ വർഷവും നവംബർ 18 ആചരിക്കുന്നു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലൂടെ കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങളും അവ തടയാനുള്ള അവസരങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് മോഹൻകുമാർ ആകാശവാണിയോട്.
ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രാജ്യത്ത് ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് എല്ലാ രാജ്യത്തിനകത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില യുദ്ധക്കെടുതികളുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട കാര്യമാണ്. കുട്ടികളെ കൈപിടിച്ചുയർത്തി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെന്ന നിലയിൽ നമ്മുടെ സമൂഹമാകെ കുട്ടികളുടെ ഈ പ്രശ്നങ്ങളെ കാണാനും അത് പരിഹരിക്കാനും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇടപെടണം എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
2025 ദേശീയ യുവജനോത്സവം വികസിത് ഭാരത് യുവ നേതൃത്വ സംവാദം എന്ന പേരിൽ ആഘോഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ചാലകശക്തിയായി പ്രവർത്തിക്കേണ്ടത് യുവജനങ്ങളാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിക്കാനും അതിലൂടെ യുവനേതൃനിര ശക്തിപ്പെടുത്താനുമാണ് പരിപാടി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാവിലെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഒപ്പിട്ടു. ദിവ്യയോടൊപ്പം അഭിഭാഷകനും ഉണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാവണമെന്ന വ്യവസ്ഥയിലാണ് കോടതി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത്. സന്നിധാനത്ത് സുഖദർശനം സാധ്യമാകുന്നതിന്റെ ആശ്വാസത്തിൽ തീർത്ഥാടകർ. ദർശന സമയങ്ങളിൽ മിനിറ്റിൽ 18 പടി കയറുന്നത് 80 പേര് വീതം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
വൃശ്ചികമാസം ആരംഭിച്ച് 3 ദിനം പിന്നിടുമ്പോഴും ശബരിമലയിൽ തിരക്കുണ്ടായിട്ടും കാത്തുനിൽപ്പ് കുറഞ്ഞ് സുഗമമായ ദർശനം നടത്താനാകുന്നതിന്റെ ആശ്വാസത്തിലാണ് ഓരോ അയ്യപ്പ ഭക്തനും. അസൌകര്യം മൂലം ദർശനത്തിനെത്താത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് അറിയിപ്പ് നൽകുന്നുണ്ട്. സുഗമമായ ദർശനം തീർത്ഥാടകർക്ക് ഒരുക്കാൻ ദേവസ്വം ബോർഡും പോലീസും വലിയ സജ്ജീകരണങ്ങളാണ് സന്നിധാനത്തും പരിസരപ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്.
പാണക്കാട് സാധികലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നടത്തുന്ന പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. പാണക്കാട് തങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലേ കോൺഗ്രസിൽ നിലനിൽക്കാനാകൂ എന്ന് കെ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം നാളെ പയ്യന്നൂരിൽ ആരംഭിക്കും. പയ്യന്നൂർ നഗരത്തിലെയും പരിസരങ്ങളിലെയും 16 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
15 ഉപജില്ലകളിലെ 10,695 കുട്ടികളാണ് പയ്യന്നൂരിന്റെ രാപ്പകലുകളെ കലയുടെ കേളീരംഗമാക്കി മാറ്റിയെടുക്കാൻ ഒത്തുകൂടുന്നത്. 319 ഇനങ്ങളിലാണ് മത്സരം. ഇതിൽ 249 പൊതു ഇനങ്ങളാണ്. സംസ്കൃതം കലോത്സവത്തിന് 38 ഇനങ്ങളും അറബി കലോത്സവത്തിൽ 32 ഇനങ്ങളുമാണ് ഉണ്ടാവുക. രജിസ്ട്രേഷൻ നടപടികൾ രാവിലെ ആരംഭിച്ചു. യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ഉപജില്ലകൾക്ക് ഓവറോൾ റോളിംഗ് ട്രോഫി നൽകുന്നുണ്ട്.
24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ഈ മാസം 20 കൊല്ലത്ത് ആരംഭിക്കും. ഹൈബ്രിഡ് മോഡലിൽ പ്രവർത്തിക്കുന്ന കോടതിയിൽ ഫിസിക്കൽ ഫയലിംഗ് ഇല്ല. അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും പ്രത്യേക പരിശീലനം നൽകും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരമുള്ള ചെക്ക് ബൌൺസ് കേസുകളാണ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത്. ലക്സംബർഗിൽ നടന്ന ജി ടി ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിന്റെ വനിതാ കോമ്പൌണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖ വെന്നം സ്വർണം നേടി. നിലവിലെ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യനായ ജ്യോതി ആദ്യമായാണ് ജി ടി ഓപ്പണിൽ മത്സരിക്കുന്നത്. അതേസമയം പുരുഷന്മാരുടെ കോമ്പൌണ്ട് ഇനത്തിൽ അഭിഷേക് വെള്ളി മെഡൽ സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ മൈക്ക് സ്കോളോസറിനാണ് സ്വർണം. ലോക പൈതൃക വാരാഘോഷത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ കണ്ണൂർ പയ്യാമ്പലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. 1924 ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം നാളെ മറ്റന്നാളും ഉണ്ടാകും. 25 വരെയാണ് വാരാഘോഷം. ഓസ്ട്രേലിയയ്ക്കെതിരെ ഈ മാസം 22 പെർത്തിൽ ആരംഭിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിക്കില്ല. പകരം വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ ടീമിനെ നയിക്കും. ഫീൽഡിംഗ് പരിശീലനത്തിനിടെ കൈവിരലിന് പരിക്കേറ്റ ഓപ്പണർ ശുഭ്മാൻ ഗില്ലും ആദ്യ ടെസ്റ്റിൽ കളിക്കില്ല. കെ എൽ രാഹുലും അഭിമന്യു ഈശ്വരനും ഇവർക്ക് പകരം ടീമിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 നാളെ യുഎസിലെ കേപ് കനാവറലിൽ നിന്ന് വിക്ഷേപിക്കും. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 വിക്ഷേപണം നടത്തുന്നതെന്ന് ISRO മേധാവി എസ് സോമനാഥ് അറിയിച്ചു. വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സുപ്രധാന സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 482 പോയിന്റ് താഴ്ന്ന് 77,043 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 149 പോയിന്റ് കുറഞ്ഞ് 23,383 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ വർധന. സ്വർണം ഗ്രാമിന് 60 രൂപ ഉയർന്ന് 6,995 രൂപയും പവന് 480 രൂപ വർദ്ധിച്ച് 55,960 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രസീലിലെ റിയോ ഡി ജനറോയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്ത്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് ഇന്ന് സമാപനം. കിരീടമുറപ്പിച്ച് മലപ്പുറം ജില്ല. ഇന്ന് കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ തടയുന്നതിനുള്ള ബോധവൽക്കരണ ദിനം. ജി ടി ഓപ്പൺ അമ്പെയ്ത്ത് മത്സരത്തിന്റെ വനിതാ കോമ്പൌണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ ജ്യോതി സുരേഖ വെന്നത്തിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.